ഹിറ്റ് 96.7 FM സ്പെഷ്യൽ ന്യൂസുമായി ഷാബു. കഥ എങ്ങനെയും തുടങ്ങാം, അതിനൊരു ആരംഭവും അവസാനവുമില്ല. ശുഭം എന്നെഴുതിക്കഴിഞ്ഞാലും അനന്തരം എന്ത് സംഭവിച്ചു എന്ന് വായനക്കാർ മനസ്സിൽ നിർമ്മിച്ചുകൊണ്ടിരിക്കും. അവസാനിച്ചു കഴിഞ്ഞാലും ആരംഭത്തിലേക്ക് കുതിക്കുന്ന ഒന്നാണ് കഥയുടെ മനസ്സ്. കഥ തുടരും എന്നാണ് KPSC ലളിതയുടെ ആത്മകഥയുടെ പേര്. അതിന്റെ ആദ്യ ഭാഗം അവരെഴുതിയത് കഥ എങ്ങനെയും തുടങ്ങാമെന്നാണ്. നമുക്ക് KPSC ലളിതയുടെ കഥ നാരായണിയിലൂടെ തുടങ്ങാം. ബഷീറിന്റെ മതിലുകളിലെ നാരായണി, അടൂർ ഗോപാലകൃഷ്ണന്റെ മതിലുകളിലെ നാരായണി. മുഖം കാണിക്കാതെ വശ്യമായ ശബ്ദം കൊണ്ട് മാത്രം സിനിമയിലുടനീളം ഒരു സ്ത്രീ കഥാപാത്രം ശക്തമായി നിലകൊണ്ടു. ഓർക്കുക, ശബ്ദം കൊണ്ട് മാത്രം പ്രേക്ഷക ഹൃദയങ്ങളിൽ ഇടം പിടിക്കുക അത്ര എളുപ്പമല്ല.
ഞാൻ പൂക്കളെല്ലാം നുള്ളിയെടുത്ത് വെക്കാൻ പോവുകയാ.
എവിടെ? മുടിക്കട്ടില്ലോ?
അല്ല,
പിന്നെ
ഹൃദയത്തിനുള്ളിൽ, ബ്ലൗസിനുള്ളിൽ.
അതിലെന്റെ ചുംബനങ്ങളുണ്ട്.
ഞാൻ ഇത് നട്ട് വെള്ളം ഒഴിച്ചിട്ട് വരാം. എപ്പോഴും മതിലിന്റെ മുകളിൽ നോക്കണം. ഞാൻ വരുമ്പോ ഒരു ഉണങ്ങിയ കമ്പ് മതിലിന്റെ മുകളിലേക്ക് ഇടും. വരുമോ?
വരും.
എന്റെ ദൈവമേ!
എന്താ നാരായണി?
എനിക്ക് കരയാൻ തോന്നുന്നു.
കാരണം എന്ത്?
അറിഞ്ഞുകൂടാ.
വേണമെങ്കിൽ മതിലുകളിലെ നാരായണിക്ക് KPSC ലളിതയുടെ പരിചിത ശബ്ദം നൽകിയതിനെ നമുക്ക് വിമർശിക്കാം. ബഷീറിന്റെ മതിലുകളിലെ നാരായണിയെ നായകൻ കാണുന്നേയില്ല. എന്നാൽ അടൂർ ഗോപാലകൃഷ്ണന്റെ മതിലുകളിലെ നായകൻ ഒരേ സമയം നാരായണിയെ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് KPSC ലളിത എന്ന നടി മലയാളി പ്രേക്ഷകരുടെ ഹൃദയത്തിൽ ഇടം പിടിച്ചതുകൊണ്ടാണ്. അത് നടി എന്ന നിലയിൽ, കലാകാരി എന്ന നിലയിൽ KPSC ലളിതയുടെ വിജയമാണ്. അതവർക്ക് ലഭിച്ച പുരസ്കാരങ്ങളിൽ ഏറ്റവും വലുതാണ്. ഒരുപാട് വ്യത്യസ്തമാർന്ന അഭിനയ മുഹൂർത്തങ്ങൾ KPSC ലളിത സമ്മാനിച്ചിട്ടുണ്ട്. നമ്മുടെ കാലത്തിന്റെ ദൃശ്യാനുഭവങ്ങളിൽ KPSC ലളിത എന്ന അഭിനേത്രി എപ്പോഴും ഉണ്ടായിരുന്നു. 600-ലേറെ കഥാപാത്രങ്ങൾ എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ മനുഷ്യന്റെ എല്ലാ വൈകാരിക ഭാവങ്ങളെയും അവതരിപ്പിച്ച് കാണിക്കാൻ സാധിച്ച ഒരു നടി എന്ന നിലയിൽ KPSC ലളിത എന്നും വിസ്മയം തന്നെയാണ്.
എല്ലാ റോളുകളിലും അഭിനയിക്കാൻ കഴിവുള്ളവരായിരുന്നു. അമ്മയോ 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 അമ്മമ്മയോ കാമുകിയോ സഹോദരിയോ എന്ന് പറഞ്ഞ ആര്യോ ഒക്കെ ആയിട്ടുള്ള ഏത് റോളിലും അത്യന്തം മനോഹരമായിട്ട് എല്ലാ മലയാളിത്വവും സൂക്ഷിച്ചുകൊണ്ട് പെരുമാറാനും സംസാരിക്കാനും ഒക്കെ കഴിഞ്ഞ ഒരു ഒരു മഹാകലാകാരിയായിരുന്നു ലളിത.
ചങ്ങനാശ്ശേരി ഗീതയിലൂടെ KPSC ലളിത ആദ്യമായി അരങ്ങിലെത്തി. ലളിതയുടെ നൃത്തപാഠവും സൗകുമാര്യവും കണ്ടറിഞ്ഞ് അച്ഛൻ അനന്തൻ നായരുടെ സുഹൃത്തുകൂടിയായ ചാച്ചപ്പൻ അവർ തന്റെ നാടകസമിതിയിലേക്ക് ക്ഷണിച്ചു. അനന്തൻ നായര് പറഞ്ഞു സമ്മതിപ്പിച്ച് ആദ്യമായി രണ്ട് നൃത്തരംഗങ്ങളിലേക്കാണ് ലളിതയെ കൊണ്ടുവന്നത്. ടാഗോറിന്റെ ബലി എന്ന നാടകത്തിലായിരുന്നു അത്. കൊട്ടാരം നർത്തകിയുടെ വേഷം. ബലിക്കുശേഷം PJ ആന്റണിയുടെ മാതൃഭൂമി എന്ന നാടകത്തിൽ നായികാവേഷം ചെയ്തെങ്കിലും ശ്രദ്ധിക്കപ്പെട്ടില്ല. അഭിനയ സാധ്യതയുള്ള വേഷത്തിൽ ലളിത നിറഞ്ഞു നിന്നെങ്കിലും 5 വേദികളിൽ മാത്രമാണ് നാടകം അവതരിപ്പിച്ചത്. അശ്വമേധത്തിലെ ഗേളിയായിട്ടായിരുന്നു KPSC തുടക്കം. 15 രൂപയായിരുന്നു പ്രതിഫലം. തുടർന്ന് 1972 വരെ ലളിത KPSC തുടർന്നു. സമിതിയുടെ പഴയ നാടകങ്ങൾ വേദിയിൽ പുനരവതരിപ്പിക്കുന്ന കാലമായിരുന്നു അത്. അത്തരം നാടകങ്ങളിലും പുതിയ നാടകങ്ങളിലും ലളിത അഭിനയിച്ചു. സർവേക്കല്ലിലെ സുമതി, മുടിയനായ പുത്രനിലെ ശാരദ, അശ്വമേധത്തിലെ ഗേളി, തുലാഭാരത്തിലെ വത്സല, ഇന്നലെ ഇന്ന് നാളെയിലെ ഭാരതി, കൂട്ടുകുടുംബത്തിലെ സരസ്വതി, മാനസപുത്രിയിലെ സുജാത എന്നീ കഥാപാത്രങ്ങളും ജീവിതം അവസാനിക്കുന്നില്ല എന്ന നാടകത്തിലെ ഭ്രാന്തിയായ അമ്മയും ലളിതയുടെ ഏറ്റവും മികച്ച കഥാപാത്രങ്ങളാണ്. 1972 ലളിത നാടകരംഗം വിടാൻ നിർബന്ധിതയായി. ജീവിതാവസ്ഥകളുടെ സമ്മർദ്ദം കാരണം. നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി, മൂലധനം എന്നീ ചിത്രങ്ങളിലൂടെ പാട്ടുകാരിയാവാനും ലളിതയ്ക്ക് സാധിച്ചു. കൂട്ടുകുടുംബം എന്ന ചിത്രത്തിലൂടെയാണ് KPSC ലളിത ഒരുപക്ഷെ മലയാളിയുടെ കുടുംബത്തിലെ ഒരംഗമായി എത്തുന്നത്. പിന്നീട് എത്രയെത്ര കഥാപാത്രങ്ങൾ. സിനിമയിലെ കഥാപാത്രങ്ങളിലേക്ക് കൂടുമാറിയാൽ ജീവിതത്തിലെ ഏത് സങ്കടവും അതിൽ അലിയിപ്പിച്ചു കളയാൻ അസാമാന്യമായൊരു കഴിവുണ്ടായിരുന്നതും ലളിതയെ മലയാള സിനിമാ ചരിത്രത്തിൽ വേറിട്ട് അടയാളപ്പെടുത്തുന്നുണ്ട്. ഭർത്താവായ ഭരതന്റെ മരണം ആകെ ഉലച്ചു കളഞ്ഞ ലളിത അതിനുശേഷം കുറേക്കാലം സിനിമകളിൽ അഭിനയിച്ചിരുന്നില്ല. പിന്നീട് സത്യൻ അന്തിക്കാടിന്റെ സ്നേഹപൂർവ്വമുള്ള നിർബന്ധത്തിന് വഴങ്ങിയാണ് വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ എന്ന ചിത്രത്തിലൂടെ ലളിത വീണ്ടും അഭിനയ രംഗത്തെത്തുന്നത്. മനസ്സിലക്കരയിലെ കുഞ്ഞുമറിയ എന്ന ആ വേഷമൊന്നോർത്തു നോക്കൂ. ലളിതാമ്മയുടെ കഥാപാത്രങ്ങൾ സ്വാഭാവികവും അയത്നലളിതവുമായ പരിചരണം കൊണ്ട് ശ്രദ്ധേയമാകുന്നത് കാണാൻ സാധിക്കും. എത്ര എളുപ്പമാണ് ഹാസ്യത്തിൽ നിന്ന് വൈകാരിക ഭാവങ്ങളിലേക്ക് അവർ എത്തുന്നത്.
ആഗ്രഹിച്ചു വിളിക്കുന്നു. ഇളയവന്റെ നേഴ്സത്തിൽ രണ്ടാമത് പെറ്റിട്ട് 5 മാസം കഴിഞ്ഞു. അവിടാണെങ്കിൽ വീടടിച്ചു കിടക്കാനും കൊച്ചിനെ നോക്കാനും ഒക്കെ പറ്റിയ ഒരാളെ എളുപ്പം കിട്ടുകയല്ല. നേരത്തെ ഒരുത്തി ഉണ്ടായിരുന്നു, അവക്ക് ഇവിടുത്തെ 8,000-10,000 ഒക്കെയാ ശമ്പളം. ഞാനാണെങ്കിൽ പേരക്കുട്ടികളെ കൊഞ്ചിച്ചും കളിപ്പിച്ചും ഒക്കെ നേരവും പോകും, കൂട്ടത്തിൽ വീട്ടു ജോലിയും നടക്കും, ശമ്പളവും വേണ്ട. ചത്തുപോയവരൊക്കെ കയറ്റിക്കൊണ്ട് വരാൻ വിമാനത്തിനൊക്കെ ഭയങ്കരം ചാർജ് ആവൂല്ലയോ? ഓ, ചത്തു കഴിഞ്ഞ പിന്നെ അമേരിക്ക ആയാലെന്നാ കിനാശേരി ആയാലെന്നാ.
1990 അമരം എന്ന ചിത്രത്തിലൂടെയും 2000 ശാന്തം എന്ന ചിത്രത്തിലൂടെയും മികച്ച സഹനടിക്കുള്ള ദേശീയ പുരസ്കാരം ലളിതാമ്മയെ തേടിയെത്തി. ആത്മകഥയുടെ അവസാന ഭാഗത്ത് KPSC ലളിത എഴുതിയത് ഇങ്ങനെയാണ്: എന്റെ ഇതുവരെയുള്ള ജീവിതം മുഴുവനും ഞാൻ പറഞ്ഞു കഴിഞ്ഞു, എല്ലാം പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ പറയാൻ വിട്ടുപോയതും ഏറെയുണ്ടാവും. അത് ഓർത്ത് പറയാൻ ഇനിയും കഴിഞ്ഞേക്കുമെന്ന പ്രത്യാശ അവർ ബാക്കി വച്ചിരുന്നു. എപ്പോഴെങ്കിലും അത് എഴുതാൻ കഴിയുമെന്നും. എന്നാൽ അതിനിനി അവർക്ക് സാധിക്കില്ല. KPSC ലളിത ഇനിയില്ല. മതിലുകളിൽ നാരായണിക്കായി ശബ്ദം കൊടുത്ത ലളിത ചോദിക്കുന്നുണ്ട്, ഞാൻ മരിച്ചുപോയാൽ എന്നെ ഓർക്കുമോ എന്ന്. ശബ്ദം കൊണ്ട് നാരായണി എന്ന കഥാപാത്രത്തെ പ്രേക്ഷക ഹൃദയങ്ങളിൽ ആഴത്തിൽ പതിപ്പിച്ച അതുല്യ കലാകാരിയാണ് KPSC ലളിത. അപ്പോൾ പിന്നെ 600+ കഥാപാത്രങ്ങളെ നമ്മുടെ ദൃശ്യാനുഭവങ്ങളിൽ പകർന്നാടിയ ഈ കലാകാരിയെ നമ്മുടെ കുടുംബത്തിൽ തന്നെ ഒരംഗത്തെപ്പോലെ കണക്കാക്കിയ മലയാളിക്ക് മറക്കാൻ കഴിയുമോ?
ഞാൻ മരിച്ചുപോയാൽ എന്നെ ഓർക്കും.